മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റുകളിലെ പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇത് ഡൽഹിയിൽ നിന്ന് ജോമി തോമസ് ഇന്ത്യ ഫയലിന്റെ പുതിയ ലക്കവുമായി. തടപ്പാടിന്റെ പത്രം. ഇടത് വലത് വ്യത്യാസമില്ലാതെ സംഭാവന നൽകിയ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈ ലിമിറ്റഡിന്റെ പേര് തിരഞ്ഞെടുപ്പ് കടപ്പത്രം വാങ്ങിയവരുടെ പട്ടികയിലില്ല. കാരണം ആ കമ്പനിയുടെ സംഭാവന കറൻസി നോട്ടുകളായാണ് പാർട്ടികൾക്കല്ല വ്യക്തികൾക്കാണ് നൽകിയത്. അങ്ങനെ നൽകുന്നതും വാങ്ങുന്നതും നിയമവിരുദ്ധമാണ്. എങ്കിലും വാങ്ങിയിട്ടുണ്ട് എന്ന് ഒരു കോൺഗ്രസ് നേതാവ് സമ്മതിച്ചു. വാങ്ങിയെങ്കിൽ രസീത് നൽകിയിട്ടുണ്ട് എന്ന് വേറൊരാൾ, കൈകൾ ശുദ്ധമെന്ന് മറ്റൊരാൾ, കാശു നൽകിയത് കാര്യം നടക്കാനാണെന്ന് കർത്തയും, ശുദ്ധ വ്യക്തിയുടെ മകൾക്കും കമ്പനിക്കും ബാങ്കിലൂടെ ലഭിച്ചത് അഴിമതി പണമാണെന്ന് ആദായനികുതി ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പറഞ്ഞു. ബാങ്കിലൂടെ ലഭിച്ചതും നികുതി അടച്ചതുമായതിനാൽ കോഴയല്ല സേവന പ്രതിഫലമാണ് എന്ന് ഇനിയും പരസ്യമല്ലാത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി വാദിച്ചു. തീർപ്പ് കോടതിക്ക് വിടാം. രാഷ്ട്രീയ മേഖലയിലെ കൊടുക്കൽ വാങ്ങലിനുള്ള വ്യവസ്ഥാപിത സംവിധാനങ്ങളിലൊന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കടപ്പത്രം. വ്യവസ്ഥകളുണ്ട് എന്നതുകൊണ്ട് മാത്രം എല്ലാം ഓക്കെയാണ് എന്നർത്ഥമില്ലെന്നാണ് ഈ പദ്ധതി അവസാനിപ്പിച്ച വിധിയിലെ പല വാചകങ്ങളിലൂടെ സുപ്രീംകോടതി സൂചിപ്പിച്ചത്. നിയമപരമായ രീതിയിൽ പണം നൽകുമ്പോഴും പ്രത്യുപകാര പ്രതീക്ഷയുണ്ടാകുമെന്ന് കോടതി തെളിച്ചു പറഞ്ഞു. അതായത് കോഴയുടെ സ്വഭാവമുണ്ട് എന്ന്. ചുരുക്കത്തിൽ, കണക്കിൽപ്പെട്ട പണം നിയമപരമായി നൽകിയും വാങ്ങിയും അഴിമതി സാധ്യമാക്കുന്ന പദ്ധതി കൂടിയായിരുന്നു തിരഞ്ഞെടുപ്പ് കടപ്പത്രം. പണത്തിന്റെ കൊടുക്കൽ വാങ്ങലുകൾക്ക് കണക്കുള്ളതിനാൽ അതിനെ വെള്ളപ്പണ അഴിമതി എന്ന് വിളിക്കാം. ശരിയാണ്, കടപ്പത്ര പദ്ധതി കൊണ്ടുവന്ന നരേന്ദ്രമോദി തൃശൂലയുദ്ധം പ്രഖ്യാപിച്ചത് കള്ളപ്പണത്തിനും അതുൾപ്പെടുന്ന അഴിമതിക്കുമെതിരെ മാത്രമായിരുന്നു. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കോഴ വാങ്ങി അഴിമതി നടത്തുന്ന പരമ്പരാഗത ശൈലിക്കു കൂടിയാണ് കടപ്പത്രങ്ങൾ മാറ്റമുണ്ടാക്കിയത്. പണം അത്രയും പാർട്ടികൾക്ക് ലഭിക്കുന്നു. ഇത്തരം കോഴ നേരത്തെ ഇല്ലാതിരുന്ന കാര്യമല്ല. ഇപ്പോൾ ഊർജിതമായിരിക്കുന്ന ഡൽഹി മദ്യനയ കേസിൽ അഴിമതി പണം കിട്ടിയത് വ്യക്തികൾക്കല്ല ആം ആദ്മി പാർട്ടിക്കാണ് എന്ന ED ആരോപണവും, എന്തുകൊണ്ട് പാർട്ടിയെ കക്ഷിയാക്കിയില്ല എന്ന സുപ്രീംകോടതിയുടെ ചോദ്യവും ഓർക്കാം. വൻ തുകകളുടെ കടപ്പത്രം വാങ്ങി പാർട്ടികൾക്ക് നൽകിയ വ്യക്തികളിൽ പലരും ED, ആദായനികുതി വകുപ്പ്, CBI തുടങ്ങിയവയുടെ അന്വേഷണ രേഖകളിൽ പേരുള്ളവരാണ്. നിർമ്മാണ കരാർ ലഭിക്കാനോ ലഭിച്ചതിനോ സംഭാവന നൽകിയെന്ന് സംശയിക്കപ്പെടുന്നവരുമുണ്ട്. കടപ്പത്ര സംഭാവനകളും അന്വേഷണ ഏജൻസികളുടെ നടപടികളുമായുള്ള ബന്ധവും കരാർ നേട്ടങ്ങളും ഒക്കെ ഒത്തുനോക്കിയാൽ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയുണ്ടാകും. അതിന് ഇതുവരെ ഉത്സാഹിച്ചത് മാധ്യമങ്ങളാണ്. സ്വാഭാവികമായും സർക്കാരുകൾ അതിന് മുതിരില്ല. സുപ്രീംകോടതി താൽപ്പര്യമെടുത്താൽ കടപ്പത്ര പദ്ധതി കേസ് കുറച്ചെങ്കിലും യുക്തിസഹമായി സമാപിച്ചു എന്ന് പറയാനാകും. എന്തുകൊണ്ട് അത് പൂർണ്ണ തോതിലുള്ള സമാപനമാകില്ല? കാരണം 2019 പൊതുതെരഞ്ഞെടുപ്പ് കാലത്ത് കടപ്പത്ര കേസിൽ പരിമിതമായ ഇടപെടലാണ് കോടതിയിൽ നിന്നുണ്ടായത്. വിഷയത്തിന്റെ വിശദമായ പരിശോധനയും നിരോധനാജ്ഞയും ഉണ്ടായത് 4 വർഷവും 10 മാസവും കഴിഞ്ഞാണ്. അപ്പോഴേക്കും 1000 കണക്കിന് കോടികൾ കൈമാറപ്പെട്ട് കഴിഞ്ഞിരുന്നു. കിട്ടിയതൊക്കെ പാർട്ടികളുടെ കയ്യിലിരിക്കട്ടെ എന്നതാണ് കോടതിയുടെ ഇതുവരെയുള്ള നിലപാട്. സംഭാവന പദ്ധതിക്ക് തിരഞ്ഞെടുപ്പ് കടപ്പത്രം എന്ന് പേരിട്ടതിൽ നിന്ന് ഊഹിച്ചെടുക്കാം, തിരഞ്ഞെടുപ്പിനാണ് പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പണച്ചെലവുള്ളത്. സംസ്ഥാനങ്ങളിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ 95 ലക്ഷം രൂപയും നിയമസഭാ മണ്ഡലങ്ങളിൽ 40 ലക്ഷവുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള പരിധി. അതിന്റെ എത്രയോ മടങ്ങ് കൂടുതലാണ് യഥാർത്ഥത്തിൽ ചെലവാകുന്നത് എന്ന് പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കുമൊക്കെയാണ് അറിയാവുന്നത്. 2019 എല്ലാ പാർട്ടികൾക്കുമായി 50,000 കോടി ചെലവായെന്നും അതിൽ പകുതിയിൽ BJP സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് പഠിച്ചു പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് ചെലവിനായി സർക്കാർ തന്നെ പാർട്ടികൾക്ക് പണം നൽകുക എന്ന ആശയം ഇന്ദ്രജിത് ഗുപ്ത അധ്യക്ഷനായ സമിതി 1998 പഠിച്ചിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ്, സോംനാഥ് ചാറ്റർജി തുടങ്ങിയവർ ഉൾപ്പെട്ട ഈ സമിതി പറഞ്ഞു, കോർപ്പറേറ്റുകൾ പാർട്ടികൾക്ക് നൽകുന്ന പണത്തിനേറെയും നിക്ഷേപത്തിന്റെ സ്വഭാവമാണുള്ളത്. അവരതിൽ നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കുന്നു. ഇത് രാഷ്ട്രീയമായ അഴിമതിയാണ്. എത്രയും വേഗം അവസാനിപ്പിച്ചാൽ രാജ്യത്തിന്റെ ആരോഗ്യത്തിന് അത്രയും നല്ലത്. എങ്കിലും കോർപ്പറേറ്റ് പണം പാർട്ടികൾക്ക് ലഭിക്കുന്നതിനെ പൂർണ്ണമായി തടയുന്നത് യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന നടപടിയാകും എന്ന് അവർ ഏറ്റുപറഞ്ഞു. സാമൂഹിക സേവനത്തിനും മറ്റും കമ്പനികൾ പണം നൽകുന്നെങ്കിൽ എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിനും നൽകിക്കൂടാ എന്ന വാദത്തിൽ കഴമ്പുണ്ട് എന്ന് അവർക്ക് തോന്നി. അവിടെ അവരുദ്ദേശിച്ചത് നേരുള്ള സംഭാവനയുടെ കാര്യമാണ്. തിരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കാൻ ശ്രമം വേണമെന്നും കമ്പനികൾ സംഭാവന നൽകുന്നതിന് കുറ്റമറ്റ മാർഗങ്ങൾ വേണമെന്നും അവർ നിർദ്ദേശിച്ചു. 25 വർഷം കഴിഞ്ഞ് നമ്മൾ എത്തി നിൽക്കുന്നത് അൾട്രാവയലറ്റ് വെളിച്ചത്തിൽ മാത്രം കാണാവുന്ന, അതും സുപ്രീംകോടതി ഇടപെട്ടതുകൊണ്ട് മാത്രം കാണാവുന്ന ഇടപാടുകളിലാണ്. കടപ്പത്ര പദ്ധതി കളങ്കിതമായി അസ്തമിക്കുമ്പോൾ പഴയ ചോദ്യം വീണ്ടും ഉദിക്കുന്നു. എങ്ങനെയാണ് പാർട്ടികൾ ശരിയായ മാർഗങ്ങളിലൂടെ ചെലവുകാശുണ്ടാക്കുക? അതിന് ഉത്തരം കണ്ടെത്തേണ്ട ബാധ്യത പാർട്ടികൾക്ക് തന്നെയാണ്. തിരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കാൻ എല്ലാ പാർട്ടികളും മനസ്സുവെക്കുക, തികച്ചും സത്യസന്ധമായ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂവെന്ന് എല്ലാ കമ്പനികളും തീരുമാനിക്കുക, ഭരണ പാർട്ടിക്ക് പണം നൽകിയാലേ കാര്യം നടക്കൂ, അറസ്റ്റ് ഒഴിവാകൂ എന്ന സാഹചര്യം അവസാനിക്കുക തുടങ്ങി എത്രയോ രാമരാജ്യ സ്വപ്നങ്ങളാണ് നയാ പൈസ ചെലവില്ലാതെ അതുവരെ നമുക്ക് കാണാനാകുന്നത്. മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും സന്ധിക്കും വരെ നമസ്കാരം.
മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.